അത് ഒരു ശത്രുവിന് ശക്തി നൽകുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലുതാണ്. നമ്മളെ അവൻ ഇങ്ങോട്ട് കാണാം, എന്നാൽ അവന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു പറയുന്നു, ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, ഷൈത്താനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ശത്രു വളരെ പ്രബലനാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളോട് സ്വീകരിക്കാൻ പറഞ്ഞ ഒരു സമീപനമുണ്ട്. ഏതൊരു ശത്രുവിനോടും ഈ സമീപനം സ്വീകരിച്ചാൽ ആ ശത്രു നമ്മുടെ മിത്രമായി മാറും. എന്താണ് ആ പരിപാടി, എന്താണ് ആ മാർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി ഓർമ്മപ്പെടുത്തിയ കാര്യം, നിന്റെ അടുക്കൽ ഒരാൾ തിന്മ ചെയ്തുകൊണ്ട് നിന്നെ ഉപദ്രവിച്ചുകൊണ്ട് വരുന്നുണ്ട് എങ്കിൽ അവനോട് നീ നന്മയിൽ വർത്തിക്കുക, അവനോട് നീ നന്മ കാണിക്കുക, നല്ലതുപോലെ പെരുമാറുക. അവൻ നിന്നെ ഉപദ്രവിക്കുമ്പോൾ നീ അവന് ക്ഷമിച്ചു കൊടുക്കുക, നീ അവന് നന്മ ചെയ്യുക, നീ അവനെ സഹായിക്കുക, നീ അവന് നല്ലത് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം, നിനക്കും ആർക്കും ഇടയിലുമാണോ ശത്രുതയുള്ളത്, നിങ്ങൾ രണ്ടുപേരും അടുത്ത കൂട്ടുകാരായി മാറുന്നത് കാണാൻ സാധിക്കും. നിന്റെ ശത്രുവാണെങ്കിൽ അവന് നല്ലത് ചെയ്തു കൊടുക്ക, എങ്കിൽ അവൻ നിന്റെ അടുത്ത കൂട്ടുകാരനായി മാറും. എന്നാൽ ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുകയാണ്, വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹ്, പിശാചിൽ നിന്ന് നിനക്ക് വല്ല ഉപദ്രവവും നേരിട്ടാൽ അവിടെ ഈ പറഞ്ഞ മാർഗം ഫലിക്കുകയില്ല. പിശാചിനോട് നല്ലപോലെ നിന്നിട്ട് കാര്യമുണ്ടോ? അവന്റെ മനസ്സിലുള്ള അസൂയയുടെ തീ അത് ഒരിക്കലും കെട്ടുപോവുകയില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചതു മുതൽ അവന്റെ മനസ്സിൽ കത്തി നിൽക്കുന്ന അസൂയയുടെ ദേഷ്യത്തിന്റെ ആ തീ അത് ഒരിക്കലും അണഞ്ഞു പോവുകയില്ല. എപ്പോ അണയുന്നറിയോ? നിങ്ങൾ ശിർക്ക് ചെയ്താൽ, നിങ്ങൾ കുഫ്ർ ചെയ്താൽ അവൻ സമാധാനത്തിലാകും. അതുവരെ അവൻ നിങ്ങളെ അസൂയയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എങ്ങനെയെങ്കിലും നരകത്തിൽ വീഴ്ത്താനാണ് അവൻ ശ്രമിക്കുന്നത്. അവനോട് നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട്, കാര്യമില്ല. അതുകൊണ്ടാണ് ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് സ്ഥലത്തും ശത്രുവിനോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷൈത്താനോട് നിങ്ങൾ നല്ലപോലെ വർത്തിച്ചിട്ട് കാര്യമില്ല, അവന്റെ ഉപദ്രവം ഉണ്ടായാൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക, അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നു പറയുക. അതല്ലാതെ രക്ഷയില്ല, മറ്റൊരു രക്ഷയുമില്ല. കാരണം പിശാചിനെ പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവന്റെ രക്ഷയുണ്ട് എങ്കിൽ പിശാചിന് യാതൊരു ഉപദ്രവവും നിന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഇസ്തിആദത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യവും ഗൗരവവും ഉണ്ട്. അഊദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. അഊദു ബില്ലാഹ്, ഞാൻ ആരെ കൊണ്ടാണ് രക്ഷ തേടുന്നത്? അള്ളാഹുവിനെ കൊണ്ടാണ്. എന്റെ ശക്തി ഇവിടെ എനിക്കില്ല, എനിക്ക് യാതൊരു പവറുമില്ല. അഊദു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. സഹോദരങ്ങളെ നന്നായി ശ്രദ്ധിക്കണം. അത് അള്ളാഹുവിനെ കൊണ്ടാണ് ഒരു മുസ്ലിം എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ തേടുന്നത്. അല്ലെ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലഖിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, പറയുക, പുലരിയുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹ് പടച്ച എന്തെല്ലാം ഷർറുകളുണ്ടോ അതിൽ നിന്നെല്ലാം, എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം. ഉറുക്കുകൊണ്ടല്ല, ഏലസുകൊണ്ടല്ല, ജാരങ്ങളെ കൊണ്ടല്ല, മക്ബറകളെ കൊണ്ടല്ല, വലീകളെ കൊണ്ടല്ല, മറ്റാരെ കൊണ്ടുമല്ല, അള്ളാഹുവിനെ കൊണ്ട്. അഊദു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ഷൈത്താനി റജീം. മിൻ എന്ന് പറഞ്ഞാൽ എതിൽ നിന്ന്, മിനശ് ഷൈത്താൻ, ഷൈത്താനിൽ നിന്ന്. എന്താണ് ഷൈത്താൻ എന്നതിന്റെ അർത്ഥം? ഷൈത്താൻ എന്ന പദം വന്നത് ഷപാന എന്ന പദത്തിൽ നിന്നാണ്. അതായത് ബഅദ, അകന്നുപോയവൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നുപോയവൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ. അതാണ് ഷൈത്താൻ എന്നതിന്റെ അർത്ഥം. വേറെ അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഷാപ്പ് എന്നതിൽ നിന്ന്, തീയിൽ നിന്ന് പടക്കപ്പെട്ടവൻ, അതാണ് ഷൈത്താന്റെ അർത്ഥം. രണ്ടർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അഅലം, ശരിയായ അർത്ഥമായി മനസ്സിലാവും. ഷൈത്താൻ എന്ന് പറഞ്ഞാൽ അകറ്റപ്പെട്ടവൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നുപോയവൻ, അതാണ് ഷൈത്താൻ എന്നതിന്റെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനി അർറജീം. അർറജീം എന്ന് പറഞ്ഞാൽ ആട്ടി അകറ്റപ്പെട്ടവൻ എന്നാണ്. റജീം എന്ന് പറഞ്ഞാൽ ആട്ടി അകറ്റപ്പെട്ടവൻ എന്നാണ്. സൂറത്തുൽ മുൽക്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ നക്ഷത്രങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ. അത് നാം പിശാചിക്കളെ എറിയാനുള്ളതാക്കിയിരിക്കുന്നു. ഏത് നക്ഷത്രങ്ങൾ. അപ്പൊ ഷൈത്താൻ റജീം എന്ന് പറഞ്ഞാൽ ആട്ടി അകറ്റപ്പെട്ടവനായ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നുപോയ, ആട്ടി അകറ്റപ്പെട്ടവനായ പിശാചിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്താനി അർറജീം. ഇസ്തിആദത്ത് പല സന്ദർഭങ്ങളിൽ സുന്നത്താക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദേഷ്യം വന്നാൽ. ദേഷ്യം വന്നാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്താനി അർറജീം എന്ന് പറയൽ സുന്നത്താണ്. രണ്ടാളുകൾ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഒരാളുടെ മുഖം ഇങ്ങനെ ചോർന്ന് തുടുത്തിട്ടുണ്ട്, നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, അവൻ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദേഷ്യം അവന്റെ അടുക്കൽ നിന്നില്ലാതെയാകും. എന്താണ് ആ വാക്ക്? അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന വാക്ക്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അവിടെ പോയിട്ട് അവനോട് പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ നിന്റെ ഇപ്പൊ നീങ്ങിപ്പോവും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാൾ തിരിച്ചു വീട്ടു ചൂടെ, അയാൾ പറഞ്ഞില്ല. പിന്നെ എന്ത് പറഞ്ഞു? അയാൾ പറഞ്ഞു, ഞാൻ എന്താ ഭ്രാന്തന ഇങ്ങനെ പറയാൻ എന്ന് തിരിച്ചു ചോദിച്ചു. കാരണം ഷെയ്ത്താൻ ബാധിച്ചാലാണ് അയാൾക്ക് ഭ്രാന്ത് ഉണ്ടാവാ. അപ്പോൾ ദേഷ്യം കടുത്തിട്ട് അത്ര ദേഷ്യത്തിലാണ് അല്ലെ. അതുകൊണ്ടാണ് ദേഷ്യം വല്ലാതെ കടുത്തിട്ട് ഒരാൾ ബോധമില്ലാതെ ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് അയാൾ പറയുന്ന വാക്കുകൾ പരിഗണിക്കപ്പെടുകയില്ല ഇസ്ലാമിൽ. നല്ല ദേഷ്യം പിടിച്ചു വെക്കാൻ പറ്റാത്ത ദേഷ്യം. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് അല്ലേ, കസേരൊക്കെ തല്ലി പൊളിക്കും, ഗ്ലാസ്സൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് കളയും, അവന്റെ മൊബൈൽ പൊട്ടിക്കും. അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം ആ സമയത്ത്, അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് അവൻ തലാഖ് ചെല്ലേ മറ്റെന്തെങ്കിലും ചെയ്തു പോയാൽ, അല്ലെങ്കിൽ കുഫറിന്റെ വാക്ക് പറയുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. കാരണം എന്താ? അവന് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ദേഷ്യം വന്നാൽ അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന വാക്ക് പറയാം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് പറയാം. ഖുർആൻ ഓതുന്നതിന് മുൻപും അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന വാക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കാണ്. അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിന് ബസ്മല എന്ന് ചുരുക്കി പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ് ബാ എന്ന് പറഞ്ഞാൽ ഇസ്തിആനത്തിന്റെ ബാ എന്നാണ് അറബിയിൽ അതിന് പറയാ, സഹായ തേട്ടത്തിന്റെ ബാ. ബി ഇസ്മില്ലാഹ്, ഇസ്മി എന്ന് പറഞ്ഞാൽ പേര്. ബി ഇസ്മില്ലാ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന്റെ പേരുകൾ കൊണ്ട്, അള്ളാഹുവിന്റെ പേരുകൊണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ബിസ്മില്ലാഹ് എന്ന വാക്ക് നീ പറയുമ്പോൾ അള്ളാഹുവിന്റെ എല്ലാ പേരുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹ് എന്ന പേര് മാത്രമല്ല, പിന്നെയോ അള്ളാഹുവിന്റെ എല്ലാ പേരുകളും അതിൽ പെട്ടു. ബിസ്മില്ലാഹ്, അള്ളാഹുവിന് പേരായി എന്തൊക്കെ പേരുകളുണ്ടോ ആ പേരുകളെല്ലാം അതിൽ ഉൾപ്പെട്ടു. ആ പേരുകളുടെ സഹായം, ആ പേരുകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ സഹായം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നീ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവെ ഇതാ ഈ കാര്യം ചെയ്യുന്നതിൽ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഇതാ സഹായം ചോദിക്കുന്നു എന്ന്. ഒരു കാര്യം ചെയ്യും, ഉദാഹരണത്തിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാൻ, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവെ നിന്റെ സഹായം തേടിക്കൊണ്ട്, നിന്റെ നാമം മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ഈ സഹായം തേടുകയാണ്, അങ്ങനെ ഞാൻ ഇതാ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഇങ്ങനെ എന്ത് കാര്യം, ഏതൊരു കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ബിസ്മില്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ വായിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി അഖറ, അള്ളാഹുവിന്റെ നാമം മുൻനിർത്തിക്കൊണ്ട് ഞാൻ വായിക്കുന്നു. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി ആഖുൽ, അള്ളാഹുവിന്റെ നാമം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ എന്തൊരു കാര്യമാണോ നീ ചെയ്യുന്നത് ആ കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് നീ ബിസ്മില്ലാഹ് എന്ന് പറയുന്നത്. ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ എന്തൊരു കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് ആ കാര്യം നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കണം. അതിന് അറബി ഭാഷാ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഇതാണ് അതിന്റെ അർത്ഥം. ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ എന്താണോ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ആ നാമങ്ങളുടെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അള്ളാഹുവിന്റെ നാമം അതാകട്ടെ എല്ലാ പ്രശ്നങ്ങളെയും എളുപ്പമുള്ളതാക്കും. അള്ളാഹ് എന്ന നാമം അവന്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്തരമായ നാമമാണ്. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഈ നാമത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം. അള്ളാഹു ഗഫൂറും റഹീമുമാണ് അല്ലെ, അങ്ങനെയല്ല ഖുർആനിൽ കാണാ, വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അള്ളാഹു ഗഫൂറും റഹീമുമാണ്. അള്ളാഹ് എന്ന പേരാണ് ആദ്യം, ആ അള്ളാഹുവിന്റെ പേരാണ് റഹ്മാനും റഹീമും. അല്ലാതെ ഖുർആനിൽ എവിടെയും നിങ്ങൾ എന്ത് കാണില്ല, റഹ്മാനിന്റെ പേരാണ് അള്ളാഹു എന്ന് കാണില്ല. അപ്പൊ എല്ലാ നാമങ്ങളും അള്ളാഹ് എന്ന ഈ നാമത്തെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതായത് റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള നാമം ഇതാണ് അള്ളാഹ്. എന്താണ് അള്ളാഹ് എന്നതിന്റെ അർത്ഥം, എന്താണ് അള്ളാഹ് എന്നതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇലാഹുൽ ഹഖ്, യഥാർത്ഥ ആരാധ്യൻ, ആരാധനകൾക്ക് അർഹതയുള്ളവൻ, ഇബാദത്ത് ചെയ്യാൻ ശരിയായ അർഹതയും അവകാശവും ഉള്ളവൻ, അതാണ് അള്ളാഹ് എന്നതിന്റെ അർത്ഥം. ചില ആളുകൾ പറയും അള്ളാഹ് അതിനർത്ഥമല്ല. ഇല്ല, അതിനർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്ത ഒരു പേരും അള്ളാഹുവിനില്ല, എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേരുകൾ എന്തായത്, അൽ അസ്മാഉൽ ഹുസ്ന ആയത്. ഏറ്റവും നല്ല പേരാവാനുള്ള കാരണം എന്താ, അള്ളാഹുവിന്റെ പേരുകൾക്ക് ഏറ്റവും നല്ല അർത്ഥമുണ്ട് അല്ലേ. അപ്പൊ അള്ളാഹ് എന്ന പേര് അവന്റെ ഏറ്റവും നല്ല നാമങ്ങളിൽ പെട്ടതാണ്. വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ നാമം ഈ നാമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇസ്മുല്ലാഹിൽ അഅ്ളമിന്റെ പ്രത്യേകത, ആ നാമം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും. ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ നാമം, എന്റെ പ്രത്യേകത എന്താ, ആ നാമം മുൻനിർത്തി നമ്മളൊരു കാര്യം ചോദിച്ചാൽ അള്ളാഹു തരും, തരാതിരിക്കുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ളം അല്ലദീ ഇദാ സുഇല ബിഹി അഅ്താ. അള്ളാഹുവിന്റെ മഹത്തരമായ നാമം, ആ നാമം കൊണ്ട് ചോദിക്കപ്പെട്ടാൽ അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ നബിമാർ അവരുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാക്കേതാണ്, എങ്ങനെ അവരുടെ പ്രാർത്ഥനകൾ മിക്കതും ആരംഭിച്ചത്? ആ അല്ലാഹുമ്മ, അല്ലാഹുമ്മ, ഞങ്ങളുടെ അല്ലാഹുവേ, അല്ലെങ്കിൽ അല്ലാഹുവേ, യാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് അല്ലാഹ് എന്ന നാമം. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന നമ്മൾ പറയുന്നു, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. എന്താണ് അല്ലാഹ് എന്ന നാമത്തിന്റെ പ്രത്യേകത? ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിന്റെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ സഹായം തേടുന്നു. ആ നാമം എങ്ങനെയുള്ളതാണ്? ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ, ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ അല്ലാഹുവിന്റെ പേരിന്റെ പേര് മുൻനിർത്തിക്കൊണ്ടാണ് ഉള്ളത് എങ്കിൽ ഒരു കാര്യവും ഒരാളെയും ഉപദ്രവിക്കുകയില്ല. നീ പ്രൊട്ടക്റ്റഡ് ആണ്, ഒന്നും പേടിക്കേണ്ടില്ല. അപ്പോൾ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ നാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സഹായം ചോദിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അതിൽ രണ്ട് നാമങ്ങളുണ്ട്, അർ റഹ്മാൻ അർ റഹീം. അത് ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിൽ തന്നെ വീണ്ടും വരും അല്ലേ. രണ്ടാമത്തെ ആയത്ത് ഏതാണ്? അർ റഹ്മാനി അർ റഹീം എന്ന ആയത്ത്. ഇനി സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദ്, ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ്. അൽഹംദ് എന്ന് പറഞ്ഞാലോ സർവസ്തുതിയും എന്നാണ്. എന്താ ഈ സർവസ്തുതി എന്ന് പറഞ്ഞാൽ? മുഴുവൻ സ്തുതിയും. എന്താണ് ഈ സ്തുതി എന്ന് പറഞ്ഞാൽ? പല ആളുകൾക്കും പരിചയമില്ലാത്തൊരു പദമാണ് സ്തുതി. എന്താണ് സ്തുതി? സ്തുതി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള സ്നേഹത്താൽ നാം അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. രണ്ട് കാര്യമുണ്ട് അതിൽ. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മഹത്തരമായ ഇബാദത്താണ് ഹംദ്. പല ആളുകൾക്കും എന്താണ് ഹംദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാം. പലരുടെയും ധാരണ അൽഹംദുലില്ലാ എന്നുള്ളത് ഒരു നന്മ കിട്ടിയാൽ അള്ളാഹുവിനോട് പറയുന്ന കേവല താങ്ക്സ് ആണ് നന്ദി. താങ്ക്സ് എന്ന് പറഞ്ഞാൽ നന്ദി. അള്ളാഹുവിനോടുള്ള നന്ദി പറച്ചിൽ മാത്രമാണ് അൽഹംദുലില്ല എന്ന് വിചാരിക്കുന്ന പല ആളുകളുമുണ്ട്. അള്ളാഹുവിനോടുള്ള നന്ദി പറച്ചിൽ ഹംദിന്റെ ഭാഗമാണ്. എന്നാൽ ഹംദിന്റെ മഹത്തരമായ രൂപം അതിനേക്കാൾ വലുതാണ്. അതെന്താണ് അൽഹംദ് എന്ന് പറഞ്ഞാൽ? രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള നിന്റെ സ്നേഹം. രണ്ട്, അള്ളാഹുവിനെ നീ പുകഴ്ത്തുക. അള്ളാഹു പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുന്നത് അവന് ഇഷ്ടമാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് അവന് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അള്ളാഹു അതിന് അർഹനാണ്. അള്ളാഹു അതിന് അർഹനാണ്. അള്ളാഹു പുകഴ്ത്തപ്പെടാൻ അർഹനാണ്. കാരണം എല്ലാ നന്മകളും അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. എല്ലാ നന്മകളും അവനാണ് സൃഷ്ടിച്ചത്. എല്ലാ ഭംഗിയും എല്ലാ പൂർണ്ണതയും അള്ളാഹുവിനാണുള്ളത്. എന്തുകൊണ്ട് അവൻ പുകഴ്ത്തപ്പെട്ടുകൂടാ? എന്തുകൊണ്ടും അവൻ പുകഴ്ത്തപ്പെടണം. അപ്പോൾ ചില ആളുകൾ ചിലപ്പോ പുകഴ്ത്തും, പക്ഷെ മനസ്സിൽ സ്നേഹം ഉണ്ടാവില്ല. ചിലപ്പോ ചില ആളുകളുടെ അടുക്കൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടേണ്ടതുണ്ടാവും. നമ്മൾ പോയിട്ട് അവനിങ്ങനെ ഷാറാണ്, നല്ല ആളാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അത് പുകഴ്ത്തലാണ്, ഉള്ളിൽ സ്നേഹമില്ല. അതിനെ അറബിയിൽ പറയുക മദ്ഹ് എന്നാണ്. എന്താ പറയാ? മദ്ഹ്. എന്നാൽ ഹംദ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതോടൊപ്പമുള്ള പുകഴ്ത്തലാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം, ഹംദിലുള്ള മറ്റൊരു കാര്യം, ഒരാൾക്ക് നീ ഹംദു പറയാൻ ഉള്ള കാരണം അയാൾ നിന്നെ സഹായിച്ചു എന്നതല്ല. നന്നായി ശ്രദ്ധിക്കണം. നീ ഒരാളെ ഹംദു പറയാനുള്ള കാരണം അയാൾ നിന്നെ സഹായിച്ചു എന്നത് മാത്രമല്ല, ചിലപ്പോൾ നിന്നെ സഹായിച്ചിട്ട് പോലും ഉണ്ടാവുന്ന അയാൾ അതിന് അർഹനാണ്. അതുകൊണ്ട് നീ ചിലപ്പോൾ ഹംദു പറയും. ഉദാഹരണത്തിന്, മനുഷ്യൻ അയാൾ ധാരാളമായി ദരിദ്രരെ സഹായിക്കുന്ന ആളാണ്. നിന്നെ അയാൾ സഹായിച്ചിട്ടൊന്നുമില്ല, അയാളെ പുകഴ്ത്തി പറയില്ലേ? അല്ലെ, എന്തുകൊണ്ടാണ് നീ പുകഴ്ത്തത്? നിനക്ക് അയാളോട് സ്നേഹമുണ്ട്, അയാൾ നല്ല ഒരു കാര്യമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ പുകഴ്ത്തി പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലോകത്ത് എന്തൊരു നന്മ നീ കാണുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ഏതൊരു നന്മയും അല്ലെ, കോടിക്കണക്കിന് മനുഷ്യർ അവർക്ക് സെക്കൻഡുകളിൽ, ഓരോ സെക്കൻഡുകളിലും ലഭിക്കുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ അള്ളാഹുവിനെ കൊണ്ടാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് തടുത്തു നിർത്തപ്പെട്ടിരിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടോ അതൊക്കെ തടുത്തു നിർത്തിയിരിക്കുന്നത് അള്ളാഹുവാണ്. ഇനി നീ ചിന്തിക്ക്, ഈ റബ്ബിനെ നീ പുകഴ്ത്തേണ്ടതില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാ കാരുണ്യവും ഉള്ളവനാണ്, എല്ലാ മഗ്ഫിറത്തും ഉള്ളവനാണ്, എല്ലാ ഭംഗിയും ഉള്ളവനാണ്, എല്ലാ ശക്തിയും ഉള്ളവനാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്, എല്ലാ ജീവിതവും ഉള്ളവൻ, എല്ലാ ഹയാത്തും ഉള്ളവനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്, നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചവനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചവനാണ്, നിന്നെ ഇസ്ലാമിലേക്ക് വഴി കാണിച്ചവനാണ്, നിനക്ക് അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു നൽകിയവനാണ്, നിനക്ക് നിന്റെ മാതാപിതാക്കളെ നൽകിയവനാണ്, മക്കളെ നൽകിയവനാണ്, വീട് നൽകിയവനാണ്, ഭക്ഷണം നൽകിയവനാണ്, നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ജീവിക്കുന്നുണ്ടോ അതെല്ലാം നിനക്ക് നൽകിയവനാണ്. നീ അവനെ പുകഴ്ത്തേണ്ടതില്ലേ? തീർച്ചയായും നീ അവനെ പുകഴ്ത്തേണ്ടതുണ്ട്. നിനക്കു മാത്രമാണോ ഇങ്ങനെ ലഭിച്ചിരിക്കുന്നത്? അല്ല, ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർക്കുണ്ട്. മനുഷ്യർക്ക് മാത്രമാണോ ഇതുള്ളത്? അല്ല, ജിന്നുകൾക്കും മലക്കുകൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഉണ്ട്. അവർക്ക് മാത്രമാണോ ഉള്ളത്? അല്ല, മരങ്ങൾക്കും പർവ്വതങ്ങൾക്കും ഭൂമിക്കും സൂര്യനും നക്ഷത്രങ്ങൾക്കും പ്രപഞ്ചത്തിനും ഒന്നാകെയുണ്ട്. എല്ലാത്തിനും അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട്, അവന്റെ കാരുണ്യമുണ്ട്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം എല്ലാത്തിനെയും ചൂഴ്ന്നിരിക്കുന്നു. ഒരു ഇഞ്ച് നിനക്ക് കാണിച്ചു നൽകാൻ പറ്റില്ല അള്ളാഹുവിന്റെ കാരുണ്യമില്ലാത്തതായി. ആ റബ്ബിനെ നീ സ്നേഹിക്കേണ്ടതുണ്ട്, അതോടൊപ്പം പുകഴ്ത്തേണ്ടതുണ്ട്. ഈ സ്നേഹവും പുകഴ്ത്തലുമാണ് അൽഹംദുലില്ലാഹ് എന്ന വാക്കിൽ നിന്ന് വരുന്നത്.